أعوذ بالله من الشيطان الرجيم. أكبر. بسم الله الرحمن الرحيم. عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا عما يتساءلون عن النبأ العظيم الذي هم فيه مختلفون كلا سيعلمون ثم كلا سيعلمون ألم نجعل الأرض مهادا والجبال أوتادا وخلقناكم أزواجا وجعلنا نومكم سباتا وجعلنا الليل لباسا وجعلنا النهار معاشا وبنينا فوقكم سبعا شدادا وجعلنا سراجا وهاجا وأنزلنا من المعصرات ماء ثجاجا لنخرج به حبا ونباتا وجنات ألفافا
സൂറത്ത് നബ് 28-ാമത്തെ സൂറത്ത് മക്കയിൽ അവതരിച്ചത്. നബ് എന്നുള്ള വാക്കിന് വാർത്ത എന്നാണ് അർത്ഥം. എന്നാണ് നബി എന്നുള്ള വാക്കുണ്ടായത്. വാർത്ത അറിയിക്കുന്നവൻ, അള്ളാഹുവിന്റെ അരികിൽ നിന്ന് ലഭിച്ച നമ്മുടെ മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള വാർത്ത നമുക്ക് അറിയിച്ചു തരുന്ന ആളുകളെയാണ് നബി എന്ന് പറയാം. അത് നബുവത്ത് നബയിൽ നിന്നുണ്ടായതാണ്. അത് ആഖിറത്തിനെ കുറിച്ചുള്ള വാർത്തയാണെന്ന് മാത്രം. അതിനാണ് ഇവിടെയും ചർച്ച. അറദ്ദു അലാ ഇൻകാരിൽ മുശ്രിക്കീൻ ലിവുഖൂഇൽ ഖിയാമ. ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ലോകാവസാനത്തിന് ലോകം അവസാനിക്കുകയില്ല, ലോകാവസാനത്തിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവുകയില്ല, സ്വർഗവും നരകവും ഇല്ല എന്ന് പറയുന്ന പരലോക നിഷേധികൾക്ക് മറുപടിയാണ് ഈ 16 ആയത്തുകൾ. യഖൂലു തആല മുൻകിറൻ അലൽ മുശ്രിക്കീൻ, മുശ്രിക്കുകളെ എതിർത്തുകൊണ്ട് അള്ള പറയാണ്. ഏത് വിഷയത്തിലാണ് എതിർത്തത്? ഫീ തസാഉലിഹിൻ, അവരുടെ പരസ്പരമുള്ള ചോദ്യം. അന് യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിനെ കുറിച്ച്. ഇൻകാറലി വുഖൂഇ, അത് നടക്കുകയില്ല എന്ന അർത്ഥത്തിൽ. മക്കയിലുള്ള മുശ്രിക്കുകളെ കുറിച്ച് നമുക്കറിയാം, അവർ അള്ളാഹിനെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൽ സൃഷ്ടികളെ പങ്കുചേർത്ത് ആരാധിക്കാറുണ്ടെങ്കിലും മരണാന്തരം ജീവിതമുണ്ട് എന്ന വിശ്വാസം ഇല്ലാത്തവരാണ് ഭൂരിപക്ഷം. മക്കയിലെ ബഹുദൈവ ആരാധകർ അവര് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന് വിശ്വസിക്കാത്തവരായിരുന്നു കൂടുതലും. പരലോകമില്ല, ഈ നുരുമ്പി എല്ല് പിന്നെ രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ച ആൾക്കാരാണ്. അടുത്ത സുഹൃത്തുക്കളൊക്കെ ആ വിഷയം വരുന്നുണ്ട് വീണ്ടും. അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ പരസ്പരം ചോദ്യം ഉന്നയിക്കുന്നു. എന്തിനെ കുറിച്ചാണ് അവർ ചോദിച്ചത്? ലോകാവസാനത്തെ കുറിച്ചാണ്. ലോകാവസാനം ഒരിക്കലും ഉണ്ടാവൂല എന്ന് ഉറപ്പിച്ചുകൊണ്ട് അതിനെ നിഷേധിക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. അതാണ് ഇവിടുത്തെ വിഷയം. അമ്മ യതസഅലൂൻ അനിൽ നബഇൽ അദീം. അമ്മ രണ്ട് വാക്കാണ്, അതൊരു ഹർഫാണ്. രണ്ടും മാന്നാണ് എല്ലാവർക്കും പറയാം. എന്ത് അമ്മ, എന്തിനെ സംബന്ധിച്ചാണ്? അമ്മ എന്തിനെ സംബന്ധിച്ചാണ്? യതസഅലൂൻ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത്. തസഅല എന്ന് പറഞ്ഞാൽ പരസ്പരം ചോദിച്ചു, അന്യോന്യം. യതസഅലൂൻ, അവർ പരസ്പരം ചോദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? അനിൽ നബഇൽ അദീം, ഗൗരവമേറിയ ഒരു വാർത്തയെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? അന്നബ, ഒരു വാർത്ത, പ്രത്യേക വാർത്ത. അൽ അദീം, ഗൗരവമേറിയ, വമ്പിച്ച ഒരു വാർത്ത, ഏറ്റവും ഗൗരവമുള്ള ഒരു വർത്തമാനത്തെ കുറിച്ച്. അന്നബഉൽ അദീം എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആഖിറത്തിനെ കുറിച്ചാണ്. അയാൻ ഐ ഷൈഇൻ യതസാഅലൂൻ, എന്തിനെ കുറിച്ചാണ് മുശ്രിക്കുകൾ പരസ്പരം അന്വേഷിക്കുന്നത്? അൻ അംദിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ വിഷയത്തെ കുറിച്ചാണ്. വഹു അന്നബഉൽ അദീം, ആ ഖിയാമത്താണ് ഏറ്റവും വലിയ വർത്തമാനം, വമ്പിച്ച വർത്തമാനം. യഅനി അൽ ഖബറുൽ ഹാഇലുൽ മുഫ്ലിഉൽ ബാഹിർ, ഭയാനകമായ, ഭീതിതമായ ഏറ്റവും വലിയ വാർത്ത എന്നാണ് അന്നബഉൽ അദീം എന്ന് പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസമുണ്ടായി. നമ്മൾ ഇഖ്തിലാഫ് എന്ന് പറയും. അഭിപ്രായ വ്യത്യാസം എന്ന് പറയാം ഇഖ്തിലാഫ്. മുഖ്തലിഫുൻ, അഭിപ്രായ വ്യത്യാസമുള്ളവൻ. മുഖ്തലിഫൂന, അഭിപ്രായ വ്യത്യാസമുള്ളവർ. അല്ലദി, ഏതൊരു വാർത്ത? ഹും, അവർ, മുശ്രിക്കുകൾ. ഹീ, ആ വാർത്തയിൽ. മുഖ്തലിഫൂൻ, അഭിപ്രായ വ്യത്യാസമുള്ളവരാണ്. പ്രധാനമായ രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, ലോകാവസാനം ഇല്ല എന്നൊരു അഭിപ്രായം. ലോകാവസാനം ഉണ്ട് എന്ന് വേറെ ഒരു അഭിപ്രായം. ഇനി വ്യത്യസ്തമായ മറ്റു ചില അഭിപ്രായങ്ങൾ വെച്ച് പ്രത്യേകമുണ്ട്. ലോകാവസാനം ഉണ്ടെങ്കിൽ തന്നെ ശരീരത്തിനുണ്ടാവില്ല, ആത്മാവിന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാർ. ഇനി നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്നാൽ പുനർജന്മമാണ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ. ഇതിൽ നിന്ന് വ്യത്യസ്തമായി ഇസ്ലാമിന് പറയാനുള്ളത് എന്താണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? ശരീരവും ആത്മാവും ഒരുപോലെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ഈ ശരീരം അങ്ങനെ തന്നെ എണീറ്റ് വരും. ഇതിന്റെ കൂടെ നമ്മുടെ തൽക്കാലം ശരീരത്തിൽ നിന്ന് അള്ളാഹു മരണ നേരത്ത് വേർപെടുത്തിയിരുന്ന ആത്മാവിനെ തിരിച്ചു തന്നിട്ടാണ് അങ്ങോട്ട് കൊണ്ടിരുന്നത്, ആഖിറത്തിലേക്ക് കൊണ്ടുവരുന്നത്. അതിനോടാണ് ഇവർ അഭിപ്രായം രേഖപ്പെടുത്തി. ഇസ്ലാമിന്റെ ശരിയായ ഈ നിലപാടിനോടാണ് മുശ്രിക്കുകൾ എന്ത് ചെയ്തത്? അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. അങ്ങനെ ഒരുപാട് മണിക്കണ്ട, ഒരുപാട് മണിക്കണ്ട. അല്ലദീഹും ഫീഹി മുഖ്തലിഫൂൻ, അവർ ആ വിഷയത്തിൽ എന്താണ്? അഭിപ്രായ ഭിന്നതയുള്ളവരാണ്. കല്ല സയാലമൂൻ, കല്ലാം എന്നാൽ ആ പറഞ്ഞതിനെ നിഷേധിക്കാണ്, അങ്ങനെയല്ല. സയാലമൂൻ, പിന്നീട് അവരറിയും. യാലമൂന എന്ന് പറഞ്ഞാൽ അറിയും. സൗഫ എന്നുള്ള അർത്ഥമാണ് പിന്നീട്, ഭാവിയിൽ. മുളാരിന് രണ്ടർത്ഥമുണ്ട്. മുളാരി സാധാരണ ഭാവി കാല അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. ചിലപ്പോൾ അത് വർത്തമാന കാലഘട്ടം ചെയ്യും, അപൂർവമായിട്ട് ഉപയോഗിക്കും. എന്നാൽ വർത്തമാനകാലം ഉദ്ദേശിക്കേണ്ടതില്ല, ഭാവി കാലം തന്നെ എന്ന് സ്ഥിരപ്പെടുത്താനാണ് സാ ചേർക്കുക. മനസ്സിലായില്ലേ? തസ്രീഫ്, തസ്രീഫ് എന്ന് പറഞ്ഞാൽ നീട്ടിവെക്കുക, പിന്നീട് നടക്കുക എന്നർത്ഥം. സയാലമൂൻ, കല്ല, അങ്ങനെയല്ല. സയാലമൂൻ, അവർ അറിയും. സുമ്മ, വീണ്ടും. കല്ല, അങ്ങനെയല്ല. സയാലമൂൻ, അവർ അറിയും. സുമ്മ തന്നെ പിന്നെ ഒരിക്കൽ കൂടി നടത്തും. ഒന്നുകൂടി പറയട്ടെ, അതല്ല കാര്യം, അവരറിയും. അതായത് അവർ തർക്കിക്കുന്ന പോലെയല്ല കാര്യം. അന്നാസു ഫീ അലാ ഖൗലൈൻ മുഅ്മിനും ബിഹി വകാഫിർ. ചുരുങ്ങിയത് അന്നബൗൽ അദീമിനെ സംബന്ധിച്ച് രണ്ട് കൗലുണ്ട് അവർക്കിടയിൽ. ഒന്ന്, മുഅ്മിനും ബിഹി, ലോകാവസാനത്തിൽ വിശ്വസിക്കുന്നവർ, അതുണ്ട് എന്ന് ഉറപ്പിക്കുന്ന ആൾക്കാർ, മുഅ്മിനീങ്ങൾ. രണ്ടാമത്തത് വകാഫിറും ബിഹി, അതിനെ തള്ളുന്ന ആളുകൾ, ആഖിറത്തില്ല എന്ന് വിശ്വസിക്കുന്നവർ. ഖിയാമത്തിന് നിഷേധിക്കുന്നവരെ താക്കീത് ചെയ്തുകൊണ്ടാണ് കല്ലാ സയറും നന്നത്, നിങ്ങൾ നിഷേധിക്കണ്ട, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ ഉടനെ അറിയും. ഒരിക്കൽ കൂടി പറയാണ്, നിഷേധിക്കണ്ട, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് നിങ്ങൾ അറിയും. വഹാദാ തഹദീദുൻ ശദീദ് വഅയീദുൻ അകീദ്, ഇത് ശക്തമായ ഭീഷണിയാണ്, ഉറപ്പുള്ള ഒരു താക്കീതാണ്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ അരികിൽ നിങ്ങളൊരു താക്കീതായിട്ടാണ് കല്ലാ സയാലമോ, നിങ്ങൾ നിഷേധിക്കുന്ന ആ ആഖിറത്തിൽ നിങ്ങൾ വരും, അന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാവി തീരുമാനിക്കപ്പെടും, സ്വർഗവും നരകവും നിർണയിക്കപ്പെടുന്ന സമയമാണ്, അപ്പോഴറിയാം നിങ്ങൾക്ക് കാര്യം. അതാണ് വിശദീകരണം. ഇനി അടുത്ത കുറച്ച് ആയത്തുകളിൽ, ദിക്റു ശൈഇൻ മിൻ ഖുദ്റത്തില്ലാഹി, അള്ളാഹുവിന്റെ ഖുദ്റത്ത് പറയാൻ. ഖിയാമത്തെ നിഷേധിക്കുന്ന ആളോട് നിങ്ങൾ ഏത് വകയിലാണ് നിഷേധിക്കുന്നത്? ഈ ലോകം സൃഷ്ടിച്ചത് അല്ലയാണ്, ഇത് നശിപ്പിക്കുന്നതും അല്ലയാണ്, ഇനി ഖിയാമത്തിൽ ഇത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതും ആര് തന്നെയാണ്? അല്ല തന്നെയാണ്. അപ്പൊ ഇതെല്ലാം അള്ളാഹു നശിപ്പിക്കുമെന്നും പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നും അതിന് അള്ളാഹുവിന് കഴിയുമെന്നും അള്ളാഹുവിന്റെ ചില സൃഷ്ടികളെ മുന്നിൽ വെച്ചുകൊണ്ട് ബോധ്യപ്പെടുത്താം. മരണാനന്തരം അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട് എന്നുള്ളതിന് തെളിവായിട്ടാണ് ഈ പത്ത് വിഷയങ്ങൾ പറയാൻ പോകുന്നത്. ثم شرع تبارك وتعالى يبين قدرته شرع يبين എന്നാൽ വിവരിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അള്ളാഹു വിവരിക്കാൻ തുടങ്ങുന്നു ഖുദ്റത്തഹു, അവന്റെ കഴിവിനെ. അല അളീമ, മഹത്തായ. അല ഖൽഖിൽ അഷിയാഇൽ ഗരീബ, അവന്റെ വിസ്മയകരമായ ചില സൃഷ്ടികളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ച്. വൽ ഉമൂരിൽ അജീബ, അത്ഭുതകരമായ ചില കാര്യങ്ങൾ. അദ്ദാല്ലത്തു അല ഖുദ്റത്തിഹി അല മായശ മിൻ അംരിൽ മആദ്, ഉയർത്തെഴുന്നേൽപ്പിൽ അല്ലെങ്കിൽ മടക്കത്തിന്റെ കാര്യത്തിൽ അവൻ ഉദ്ദേശിക്കുന്നത് പ്രവർത്തിക്കാൻ അവന് കഴിയും. മരണാനന്തരം എന്തു വേണമെന്ന് അള്ളാഹു എന്താണോ തീരുമാനിച്ചത് അതുപോലെ പ്രവർത്തിക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന് ബോധ്യപ്പെടുത്താണ്ടൊക്കെ വണ്ണമുള്ള തെളിവായി ഇവിടെ നമ്മുടെ കൺമുന്നിലുള്ള ചില കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല വിവരിക്കുകയാണ്. ഫഖാൽ എന്നിട്ടുള്ള പറഞ്ഞു, അലം നജാലിൽ അർദ മിഹാദ, ഒന്നാമത്തത് ഭൂമി. ജഅല യജഅലു, ഉണ്ടാക്കി, നിശ്ചയിച്ചു. നജാൽ, നജഅലു, നാം നിശ്ചയിക്കുന്നു, നാം ആക്കുന്നു. ലം നജാൽ, നാം ആക്കിയിട്ടില്ല. ലം നജാൽ, നാം ആക്കിയിട്ടില്ല. ആ വരുമ്പോ ചോദ്യമാണ്, അലം നജാൽ, നാം ആക്കിയിട്ടില്ലേ, നാം ആക്കിയിട്ടില്ലയോ, നാം നിശ്ചയിച്ചിട്ടില്ലയോ. എന്തിനെ? അൽ അർദ, ഭൂമിയെ. ഭൂമിയെ നാം നിശ്ചയിച്ചിട്ടില്ലയോ, എന്തായി ആക്കിയിട്ടില്ലേ? മിഹാദൻ, സൗകര്യപ്രദമായത്. ഐ മുമഹദതൻ ലിൽ ഖലായിഖി, സൃഷ്ടികൾക്ക് വേണ്ടി സൗകര്യപ്പെടുത്തപ്പെട്ട ഒന്ന്. മഹദ എന്ന് പറഞ്ഞാൽ സൗകര്യപ്പെടുത്തി കൊടുത്തു. ഭൂമി നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യത്തിലുള്ളത്. വേറെ എവിടെ നമുക്ക് ഇതുപോലെ നമ്മുടേതായ ജീവിതം നയിക്കാൻ സാധ്യതയില്ല. നമുക്ക് വീടുണ്ടാക്കാനും തൊഴിൽ ചെയ്യാനും നടക്കാനും കാര്യങ്ങൾ നടപ്പാക്കാനും ഒക്കെ പറ്റിയ സൗകര്യത്തിനാണ് അള്ള ഭൂമി ഉണ്ടാക്കിയത്. മഹാദ എന്നാൽ സൗകര്യമൊരുക്കി എന്നാണ്. തിരക്കോട്ടല്ലേ, അതാണ് ഐ മുമഹദത്തല്ലിൽ ഖലായത്ത്. എനിക്കറിയാം സുഹൃത്തിനെ പോയി പലവട്ടം നമ്മൾ പഠിച്ചാണ് അതേത് പഠിക്കല്ല. ഇൻഷാല്ലാ ഞാൻ ആ വിഷയത്തിന്റെ വാക്ക് ഇവിടെ നിന്ന് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി മാത്രം. സ്വത്തിൽ നിന്നുള്ള വാക്ക് പോലും ഉണ്ടായത് എങ്ങനെയാണ്? കുട്ടികൾക്ക് സൗകര്യമായതുകൊണ്ടാണ്. കുട്ടികൾക്ക് നനച്ചു കിടക്കുന്നതിനേക്കാൾ സൗകര്യം തുണിയിലായതുകൊണ്ട് സൗകര്യമുള്ള ഒരു സംഗതി എന്നുള്ള അർത്ഥത്തിൽ മാത്രമാണ് നിഹാദ് എന്ന് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ ഇബ്നു കസീർ പറയുന്നത് ഐ മുമഹദത്തൻ ലിൽ ഖലായത്തി, സൃഷ്ടികൾക്ക് സൗകര്യപ്രദമാക്കപ്പെട്ടത്. റലൂലൻ ലഹു, അവർക്ക് വിധേയമായത്. റലൂൽ അതാണ് നിഹാദ്. റലൂൽ എന്ന് പറഞ്ഞാൽ കീഴൊതുങ്ങി നിൽക്കുന്നത്. റലൂൽ വിനയത്തിന്റെ കീഴണക്കത്തിന്റെ അങ്ങേയറ്റം വിഭാഗത്തിനെ കുറിച്ച് ആ തെല്ലുല്. അപ്പൊ ഭൂമി പാകമായത്, നമുക്ക് നടന്നു പോകാൻ പാകത്തിന്, നമുക്ക് താമസിക്കാൻ പാകത്തിന്, വീടുണ്ടാക്കാൻ പാകത്തിന്, അങ്ങനെ പാകമായത്. റലൂലല്ലഹും, മനസ്സിലായില്ലേ? കാറസൻ, സാക്ഷിനത്തൻ, സാബിതത്തൻ, സമാധാനം നൽകുന്ന, ഉറച്ചു നിൽക്കുന്ന ഒരു പ്രദേശം. ഉറച്ച ഒരു പ്രദേശം, അതുപ്പല്ല, വലിയ കുന്നുകളല്ല, ഉറച്ച നമുക്ക് നമുക്ക് യഥേഷ്ടം നമ്മുടെ ജീവിതം കൊണ്ടുപോകാവുന്ന ഒരു സംഗീതം. അലം നജാലിൽ അർബ മിഹാദ, ഭൂമിയെ ഞാൻ സൗകര്യമുള്ളതാക്കിയില്ലയോ. അതാണ് തൊട്ടില. തൊട്ടിൽ എന്നുള്ള എന്താണ്? ഒരർത്ഥം മാത്രമാണ് മിഹാദ്. ഞാൻ അതിനെ നിങ്ങൾക്കൊരു തൊട്ടിലാക്കി തന്നില്ലേ എന്ന് ചോദിച്ചാലും അർത്ഥം തന്നെയാണ്. അത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒന്നാക്കിയില്ലേ. അതാണ് ഒന്നാമത്തെ തെളിവ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കഴിവിനെയും തീരുമാനങ്ങളെയും തള്ളാൻ അടിമകൾക്ക് അവകാശമില്ല എന്നുള്ളതിന് അള്ളാഹു ചില തെളിവുകൾ പറയാം. ഒന്നാമത്തെ തെളിവ്, നിങ്ങൾ ഭദ്രമായി താമസിക്കുന്ന ഭൂമി, സാക്കിനും മക്കറുമായിട്ടുള്ള നിങ്ങൾ താമസിക്കുന്ന സാക്കിനാണ് നിങ്ങൾ താമസിക്കുന്ന ഭൂമി, ആറത്താണ് നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഭൂമി, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് സൗകര്യപ്പെടുത്തപ്പെട്ട മിഹാദ് മുമഹദ്, സൗകര്യം നൽകപ്പെട്ടിട്ടുള്ള ഭൂമി. അപ്പൊ സൗകര്യം നൽകിയ ഭൂമിയായി അതിനെ മാറ്റിയില്ലയോ. അലം നജാലിൽ അർബ മിഹാദ, ഭൂമിയെ സൗകര്യമുള്ളതാക്കി തന്നില്ലേ. ഭൂമി നിങ്ങൾക്ക് ജീവിക്കാൻ സൗകര്യപ്രദമായതാക്കിയില്ലേ. അതാണ് അതിന്റെ ആശയം. വൽജിബാല ഔതാദ ജബലു എന്നുള്ളതിന്റെ ബഹുവചനമാണ് ജിബാൽ, പർവ്വതങ്ങൾ. അപ്പൊ രണ്ടാമത്തെ ദൃഷ്ടാന്തം മലകൾ, മാമലകൾ. വൽജിബാല, പർവ്വതങ്ങളെ അവൻ ആക്കിയില്ലേ, നാം ആക്കിയില്ലേ. അലന്നജലിലേക്കാണ് അതൊക്കെ ചേർക്കേണ്ടത്. നാം ആക്കി തന്നില്ലേ. വൽജിബാല, പർവ്വതങ്ങളെ. ഔതാദൻ, വത്തിദുൻ എന്നുള്ളതിന്റെ ബഹുവചനമാണ് ഔതാദ്. വത്തിദ് കുറ്റി, ആപ്പ്, ആണി, വിടവിലേക്ക് കുത്തിയിറക്കുന്ന വസ്തുതകൾക്ക് എന്ത് പറയും? വത്തത എന്ന് പറഞ്ഞാൽ വിടവിലേക്ക് ഇറക്കുന്ന, മനസ്സിലായില്ലേ? വത്തത, ആപ്പ്, കുറ്റി. അപ്പൊ നിങ്ങൾക്ക് അതിനെ കുറ്റികളാക്കി തന്നില്ലേ. എന്തിനെ? വൽജിബാൽ, പർവ്വതങ്ങളെ. അല്ലെങ്കിൽ നമ്മൾ പറയാനുള്ളവൻ ആണികളാക്കിയില്ലേ. ആണി എന്ന് പറഞ്ഞാലും അത് തന്നെ. പർവ്വതങ്ങളെ ഉറപ്പിച്ചു, അതിന്റെ കർത്തം ഉറപ്പിച്ചു തന്നെ. പർവ്വതങ്ങൾ എന്ത് ചെയ്തു? ഉറപ്പിച്ചു നിർത്തി. ഭൂമി അടങ്ങി നിൽക്കുമാർ. ഭൂമി നമുക്ക് അടക്കമുള്ളതാണ്, താമസയോഗ്യമാണ്. ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടി പോകാതെ അത് ഉറച്ചു നിൽക്കുന്നത് ഭാരമേറിയ പർവ്വതങ്ങൾ അതിനിടയിൽ അടിച്ചിറക്കിയതുകൊണ്ടാണ്. വലിയ മഹാപർവ്വതങ്ങളെ ഭൂമിയിലേക്ക് കുത്തി ഇറക്കിയത് കൊണ്ടാണ് എന്ത്? ഭൂമി പടഞ്ഞു പോകാതെയും അതേപോലെ തന്നെ ചാഞ്ഞു പോകാതെയും നിലനിർത്തുന്നത് എന്ന് അർത്ഥം. അതാണ് അർസാഹ എന്നാണ് ഉറപ്പിച്ചിറത്തി. അതുകൊണ്ട് വലം തൗഫരി, ഭൂമി ഒരിക്കലും പിടക്കുകയില്ല, ചലിക്കുകയില്ല, ഭൂചലനം ഉണ്ടാവുന്നില്ല. ഭീമൻ അലിഹ, അതിന് മുകളിലുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി പോകുന്നില്ല. അപ്പൊ അതാണ് രണ്ടാമത്തത് പർവ്വതങ്ങൾ അല്ലെ. വൽ ജിബാല ഔതാദ, നേരത്തെ നമ്മള് ഉയർന്ന പർവ്വതങ്ങളെ നമ്മളോട് നിശ്ചയിക്കുന്നവിടെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സുഹൃത്ത് സുഹൃത്ത് മുർസലാത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് തന്നെ സൃഷ്ടിച്ചു. അടുത്തത് ഇണകൾ, ഇണകൾ ഭാര്യ ഭർത്താവ്. അത് ഒരു ദൃഷ്ടാന്തം, മനസ്സിലായില്ലേ? ഒരേ വസ്തുവിൽ നിന്ന് രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളുള്ള എന്ത് ചെയ്യാണ്, രണ്ട് സ്വഭാവങ്ങളുള്ള രണ്ട് പടപ്പുകളുള്ള പഠിച്ചിരിക്കുക. ഒന്നാണ് നമുക്ക് വേണം, ഖലഖ സൃഷ്ടിച്ചു. ഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചു. വഖലഖനാകും, നിങ്ങളെ നാം സൃഷ്ടിച്ചു. യാനി ദകറൻ വഉൻസ, അസ്വാജൻ എന്ന് പറഞ്ഞാൽ ഇണകളായി, സൗജ് ഇണകളായി, പരസ്പര പൂരകങ്ങളായി. യാനി ദകറൻ വഉൻസ, ആണായും പെണ്ണായും. യതമത്തഉ കുല്ലു മിൻഹുമാ ബിൽ ആഖർ, ആണിന് സന്തോഷവും ആശ്വാസവും സുഖവും നൽകുന്നത് പെണ്ണാണ്, പെണ്ണിന് ആശ്വാസവും തണലും കുളിർമയും നൽകുന്നത് ആണാണ്. പരസ്പരം സന്തോഷിക്കാനും ആസ്വദിക്കാനും ആണായും പെണ്ണായും നിങ്ങളെ സൃഷ്ടിച്ചു. വഖലഖനാകും അസ്വാജ, പിന്നെ വയസ്സുത്തനാസൽ, എന്തുണ്ടാക്കി പരമ്പര, സന്താനം ആണും പെണ്ണുമായി അള്ളാഹു സൃഷ്ടിച്ചതാണ്. ഇവിടെ എന്ത് ചെയ്യുന്നത്, മനുഷ്യ കൂടെ നിലനിൽക്കുന്നത്, മനുഷ്യരിൽ പരമ്പര അള്ളാഹു മക്കൾ എന്ത് ചെയ്തു, തനാസുർ ഉണ്ടാക്കി. അപ്പൊ അള്ളാഹു ആണായി പെണ്ണായി മനുഷ്യനെ സൃഷ്ടിച്ചതും അതിൽ നിന്ന് സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്നതും അതിനെ കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി, അള്ളാഹുവിന്റെ ശക്തി വിശേഷങ്ങളെ തള്ളാൻ പറ്റില്ല. ഇവിടെ എങ്ങനെയാണ് മനുഷ്യകുലം നൂറ്റാണ്ടുകളായി നിലനിന്നു പോരുന്നത് എന്ന് ചിന്തിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ ശക്തി വിശേഷങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വഹലഖനാകും അസ്വാജ, നിങ്ങളെ നാം ഇണകളായി സൃഷ്ടിച്ചു. ഖുർആൻ പറയുന്നുണ്ട് وَمِنْ آيَاتِهِ أَنْ خَلَقَ لَكُمْ مِنْ أَنْفُسِكُمْ أَزْوَاجًا لِتَسْكُنُوا إِلَيْهَا وَجَعَلَ بَيْنَكُمْ مَوَدَّةً وَرَحْمَةً. وَمِنْ آيَاتِهِ അല്ലാഹുവിന്റെ തെളിവുകളിൽ പെട്ടതാണ്. തെളിവ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്നതിന്റെ അടയാളം, വേറെ ആരെയും ആരാധിക്കാൻ പാടില്ല എന്നുള്ളതിന്റെ തെളിവാണ്. ഒരുപാട് തെളിവുണ്ട്, അതിൽപ്പെട്ട ഒരു തെളിവാണ് നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചു തന്നു എന്നുള്ളത്. ആദം അലൈഹി ഇസ്ലാമിന് ആദം അലൈഹി ഇസ്ലാമിൽ നിന്ന് തന്നെ, അദ്ദേഹത്തിന്റെ ഭാര്യയിൽ നിന്ന് തന്നെ എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു ഒരു ഇണയെ സൃഷ്ടിച്ചു കൊടുത്തു. ലിതസ്കുനു ഇലൈഹ, ഇണയിലേക്ക് നിങ്ങൾ സമാധാനം കൊള്ളുന്നതിനു വേണ്ടി. വജഅല ബൈനകും മവദ്ദത വറഹ്മ, സ്നേഹബന്ധവും കരുണയും നിങ്ങൾക്കിടയിൽ അവൻ നിശ്ചയിക്കുകയും ചെയ്തു. ഇതാണ് ഇണകളായി സൃഷ്ടിച്ചതിന്റെ സവിശേഷതയും അത്ഭുതവും ചൂണ്ടിക്കാട്ടുന്നത്. അടുത്തത് വഖൗലുഹു തആല വജഅൽനാ നൗമകും സുബാത, ജഅൽനാ നാം ആക്കി, നാം ആക്കുകയും ചെയ്തില്ലേ എന്നുള്ളതിലേക്ക് തന്നെയാണ്. നൗമകും, നിങ്ങളുടെ ഉറക്കത്തെ, നൗമ നൗമ എല്ലാവർക്കും അറിയാം ഉറക്കം. സുബാത ഐ കസാൻ ലിൽ ഹറക, ചലനത്തെ മുറിക്കുന്നത് എന്തോ അതിനാണ് സുബാത്ത് എന്ന് പറയാം. ഉണർന്നിരിക്കുമ്പോൾ നമ്മൾ ചലിക്കുകയാണ്, ഉറങ്ങുമ്പോൾ നമ്മൾ നിശ്ചല. ഈ നിശ്ചലാവസ്ഥക്കാണ് എന്ത് പറയാം, സുബാത്ത്. ഉറക്കത്തെ ഞാൻ ഒരു നിശ്ചലാവസ്ഥയാക്കിയില്ലേ, നമ്മൾ അടങ്ങിക്കിടക്കാൻ വിശ്രമിക്കാൻ ആക്കിയില്ലേ. എന്തിന്, ലി തഹ്സുല റാഹത, ആശ്വാസം കിട്ടാൻ വേണ്ടി, റാഹത്ത് കിട്ടാൻ, വിശ്രമം കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇളകാതെ കിടക്കുന്ന ഒരു, ഇളകാതെ നിൽക്കാവുന്ന ഒരു സാഹചര്യം ഞാൻ തന്നില്ലേ. മിൻ കസറത്തി തർദാദ് വസായി ഫിൽ മആയിശ് ഫി അറളി നഹാർ, പകലിന്റെ മിക്ക ഭാഗങ്ങളിലും ധാരാളമായി ഉപജീവനത്തിന് വേണ്ടി പണിയെടുത്തും നിരന്തരം ചലിച്ചും നിങ്ങൾ തളർന്നിട്ടുണ്ടാവും. ആ തളർച്ചയിൽ നിങ്ങൾക്കൊരു ആശ്വാസപ്പെടാണ് ഈ നിരന്തരമായ ചലനം. നമ്മൾ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ചലനങ്ങളാണ്, ഏറ്റവും ചുരുങ്ങിയത് ബാലൻസിംഗ് ആണ്, രണ്ട് കാലം നമുക്കുള്ളൂ. അതിനെ നമ്മൾ ശരിക്കും ബോധപൂർവ്വമായിരിക്കണം. ഉറക്കത്തിലൊരു ബോധവുമില്ല, ഒരു അധ്വാനവും നമുക്ക് പ്രത്യക്ഷത്തിലില്ല, മനഃപൂർവ്വമുള്ള ഒരു അധ്വാനം ഇവിടെല്ലാം ഉറക്കത്തിലില്ല. അതുകൊണ്ടാണ് ആ ആശ്വാസത്തിന് വേണ്ടി. അപ്പൊ പകൽ സമയത്തുള്ള നിങ്ങളുടെ ക്ഷീണം തളർച്ച, അതിനൊക്കെ ഒരു വിശ്രമമായി നാം എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഉറക്കത്തെ നിശ്ചയിച്ച് തന്നില്ലേ. പക്കത്തക്കത്തമനസിലാതിയില്ലായൂറത്തിൽ ഫുർഖാൻ, സൂറത്തുൽ ഫുർഖാനിന്റെ തുടക്കത്തിൽ 25-ാമത്തെ സൂറത്ത്, അതിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഈ ഉറക്കത്തെ കുറിച്ചുള്ള ചില വിവരണങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള നിങ്ങൾക്ക് ജീവിതവും മരണവും എല്ലാം പറച്ചു ഉയർത്തെഴുന്നേൽപ്പും എല്ലാം സൃഷ്ടിച്ചു എന്ന് പറയുന്നിടത്ത് എഴുതിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫുർഖാൻ എന്ന 25-ാമത്തെ സൂറത്ത് അപ്പം ഉറക്കം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഒരു വിശ്രമം. അത്ഭുതമാണ് കാര്യം. നമ്മൾ അങ്ങേയറ്റം പണിയെടുത്ത് തളർന്ന് ശരീരം മുഴുവൻ വേദനിച്ച് ഇനി ഒരിക്കലും എണീറ്റ് നടക്കാൻ പറ്റൂല എന്ന് നമ്മൾ വിചാരിക്കുന്ന അടുത്ത് ഒരു 10 മിനിറ്റ് കിടന്നെണീറ്റാൽ ഇത്രയും നേരം അധ്വാനിച്ച് തളർന്ന ആളാണോ ഞാൻ എന്ന് പോലും തോന്നില്ല. ഒരു ഭക്ഷണം നമ്മൾ കഴിക്കണ്ട. എന്ത് അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. എല്ലാവരും അല്പനേരം വിശ്രമിക്കുമ്പോഴേക്കും അതിൽ നിന്ന് ഒരു മുക്തി, ഈ ഒരു ഉറക്കം കൊണ്ട് മാത്രം എങ്ങനെയാണ് സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് അത് നമ്മൾ ചിന്തിക്കണം. അതാണ് വജാലന നൗമക്കും സുബാസ, നിങ്ങൾക്ക് നാം എന്ത് ചെയ്തു, പിന്നെ ഉറക്കത്തെ ഒരു വിശ്രമമാക്കി. മനസ്സിലായില്ലേ? അതിനൊരു മറുവശമുണ്ട്. പകലിനെ എന്താക്കിയിട്ടുണ്ട്, പരിശ്രമാക്കിയിട്ടുണ്ട്. പകല് വിശ്രമല്ല, പണിയെടുക്കാനുള്ള നുസൂറമാണ് സൂറത്തുൽ ഫുർഖാൻ ഉപയോഗിച്ചിട്ടുള്ള വാക്ക്. രാത്രിയെ വസ്ത്രമാക്കി, വന്നവും സുബാസൻ ഉറക്കത്തെ വിശ്രമമാക്കി, വജാലൻ നഹാറൻ നുസൂറൻ പകലിനെ അവൻ നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പുമാക്കി. നുസൂർ പകൽ നമ്മൾ എണീറ്റ് നിന്നിട്ട് എന്ത് ചെയ്യാണ്, പണിയെടുക്കാണ്, രാത്രി നമ്മൾ വിശ്രമിക്കുകയാണ്. ഈ മൂന്ന് കാര്യങ്ങൾ ഈ സൂറത്തിലും വരുന്നുണ്ട്, സൂറത്തുൽ നബയിലും വരുന്നുണ്ട് ഈ മൂന്ന് വിഷയങ്ങളും. എന്നിട്ട് അവിടെ നമുക്ക് ഓരോ തെളിവിനെ കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പിന്നെ ബഹുവല്ലദീ ജാല ലക്കുമുൽ ലൈല ലിബാസ, അവൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഐ യൽബസുൽ വുജൂദ വയറശാഹു, നിങ്ങളുടെ ഉണ്മയെ നഗ്നതയെ മറയ്ക്കുന്നതും നിങ്ങൾക്കൊരു മറയിട്ട് തരുന്നതുമാക്കി. ഖുർആനിൽ വല്ലൈലീലായ അർഷ എന്ന് പറഞ്ഞതുപോലെ രാത്രി അത് വന്ന് മൂടുമ്പോൾ, വന്നവും സുബാസ കാഫിയലിൽ അറക്കാലി റാഹത്തിൽ അഭിനാൻ, ശരീരത്തിന് ഒരു റാഹത്ത് കിട്ടാൻ വേണ്ടിയിട്ട്, വിശ്രമം കിട്ടാൻ വേണ്ടിയിട്ട് ചലനങ്ങളെയെല്ലാം പിന്നെ മുറിച്ചു കളയുന്ന അടക്കി നിർത്തുന്ന പകൽ സമയത്ത് അധ്വാനത്തിൽ മുഴുകിയിട്ട് നമ്മുടെ മുഴുവൻ ശരീര അവയവങ്ങളും ഭാരം കൊണ്ട് തളർന്നിട്ടുണ്ടാവും, പണിയെടുത്തിട്ട് ക്ലേശിച്ച് തളർന്നിട്ടുണ്ടാകും. ആ തളർച്ചയിൽ ഒരു വിശ്രമം, മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു, നിങ്ങൾ അവയവങ്ങൾക്ക് മുഴുവൻ പൈതാജയിലുവത്തക്കൻ, രാത്രി വരികയും അടങ്ങുകയും ചെയ്താൽ സെക്കനത്തിൽ ഹറക്കാ, രാത്രി പൊതുവെ എല്ലാ ചലനങ്ങളും ചെയ്യും, അടങ്ങും, എല്ലാരും വിശ്രമിക്കും, കിളികളൊക്കെ കൂടാണെങ്കിൽ അങ്ങനെയാണ്. അങ്ങനെ അവയവങ്ങൾക്കൊക്കെ ആശ്വാസം കിട്ടും. ബദൻ, ആ ആശ്വാസങ്ങൾക്ക് നമ്മുടെ ശരീരത്തിനുള്ള പ്രധാനപ്പെട്ട ആശ്വാസം ലഭിക്കുന്ന ഒരു സംഗതിയാണ് നൗമ, ഉറക്കം. റൂഹ്, ആത്മാവിനും ഉറക്കത്തോടെ ആശ്വാസം. നമ്മുടെ മനസ്സിന്റെ ചിന്തകളൊക്കെ തളർന്ന് ക്ഷീണിച്ച് പല ആലോചനകളും വന്ന് പ്രയാസങ്ങളും ടെൻഷനും ഒക്കെ വരുന്നിടത്ത് ഉറക്കം എന്ത് ചെയ്തു, മനസ്സിനും അല്ലാണ്ട് കൊടുക്കുന്നുണ്ട്, വിശ്രമവും ഒരു നവോന്മേഷവും കൊടുക്കുന്നുണ്ട്, ഒരു പുത്തൻ ഉണർവ് അതാണ് ആ സമയത്ത് നൽകുന്നത്. അതാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം. വന്ന റഹ്മത്തി, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽപ്പെട്ടതാണ്, രാത്രിയെയും പകലിനെയും അവൻ നിങ്ങൾക്ക് നിശ്ചയിച്ചു, നിങ്ങൾ അടങ്ങാനും നിങ്ങൾ അള്ളാഹുവിന്റെ പകലിൽ തേടാനും. അടങ്ങാന്ന രാത്രി അടങ്ങ, പകലിൽ തേടുന്ന പകല് പോയിട്ട് അള്ളാഹിന്റെ ഔദാര്യം നമുക്ക് ജീവിതത്തിന്റെ മാർഗം ചെയ്യാം, അന്വേഷിക്കാം. അപ്പൊ രാത്രി പകൽ ഉറക്കം, ഇത് മൂന്നും അത്ഭുതകരമായ ദൃഷ്ടാന്തങ്ങളാണ്. ഓരോന്നിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് എന്താണ് ഒരു പിടിയിട്ടില്ല. സൂറത്തുൽ ഖസസിൽ പറഞ്ഞ പോലെ പകല് മാത്രമാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ പകല് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ സൂര്യന്റെ ചൂട് കൊണ്ട് മുഴുവൻ വലിയ മഹാമഞ്ഞുമലകൾ, ഹിമാലയം പോലുള്ള മഞ്ഞുമലകളൊക്കെ ഉരുകയും വെള്ളപ്പൊക്കം ഉണ്ടായിട്ട് നമ്മൾ മരിക്കും, പിന്നെയാണൊക്കെ വറ്റിപ്പോ. മനസ്സിലായില്ല? ആദ്യം വെള്ളപ്പൊക്കത്തിൽ മരിക്കും. അതേ സമയത്ത് മുഴുവൻ രാത്രി മാത്രമാണെങ്കിലോ എല്ലാം തണുത്ത് ഐസായി പോകും ആവശ്യത്തിൽ. അപ്പൊ ആവശ്യത്തിന് ഉള്ള ഒരു അകലത്തിലും ദയാണ് രാവും പകലും. വളരെ ഖുർആൻ തന്നെ ചോദിക്കുന്നുണ്ട്, പകൽ തുടർച്ചയായി വന്നാൽ എന്താ ചെയ്യാ? രാത്രി തുടർച്ചയായിട്ട് ആയിരുന്നെങ്കിൽ എന്താ ചെയ്യാ? അപ്പൊ അള്ളാഹു അതിനെ മാറി മാറി ഒന്നും ഒന്നിന്റെ പിന്നാലെ പോകുന്നതാക്കിട്ട് എന്ത് ചെയ്തു? രാത്രി പകലിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നു, പകല് രാത്രിയുടെ പിന്നാലെ സഞ്ചരിക്കുന്നു. രണ്ടിലും രണ്ട് നിലക്കുള്ളത് വേണം. രാത്രി നമുക്ക് അടങ്ങാനും ഒതുങ്ങാനും വിശ്രമിക്കാനും, പകല് നമുക്ക് അധ്വാനിക്കാനും എണീക്കാനും പണി എടുക്കാനും നമ്മുടെ ജീവോപായങ്ങൾ കണ്ടെത്താനുമുള്ള ഒരു സമയമാക്കി അള്ളാഹു മാറ്റി. രാത്രിയിലെ വിശ്രമത്തിലെ രാത്രിയിലെ അടക്കത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഉറക്കം. ആ ഉറക്കവും അള്ളാഹു നിങ്ങൾക്ക് നൽകി. വജാൽന നൗമകും സുബാത, വജാൽന ലൈല ലിബാസ, രാത്രിയെ വസ്ത്രമാക്കി. ലിബാസൻ എന്ന് പറഞ്ഞാൽ വസ്ത്രം. ഐസക്കൻ എന്നാണ് ഇവിടെ കൊടുത്തത്, ഒരു താമസമാക്കി. ഇവിടെ വസ്ത്രം എന്നുള്ളതോട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു സന്ദർഭം. നിങ്ങൾക്ക് അടങ്ങാൻ, നിങ്ങൾ കൊടുങ്ങാൻ. നമ്മുടെ ശരീരത്തെ നമ്മൾ ഒതുക്കിയതും മറച്ചു വെച്ചതും എങ്ങോട്ടാണ്? വസ്ത്രത്തിലേക്കാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമ്മൾ മാറ്റിവെച്ച് മറച്ചു വെച്ച് ഒതുങ്ങുന്നത് എവിടേക്കാണ്? രാത്രിയിലേക്കാണ്. അപ്പം വളരെ മനോഹരമായ ഒരു ഉപമയിലൂടെയാണ് രാത്രി അള്ള പരിചയപ്പെടുത്തിയത്. വജാൽന ലൈല ലിബാസ, വജാൽന നഹാര മആശ, പകലിനെ നാം ജീവിക്കാനുള്ള സമയമാക്കി. മആശ, ജീവിക്കാനുള്ള സമയം. ജീവിക്കാനുള്ള സമയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജീവിതത്തിനുള്ള വഴി കണ്ടെത്താനുള്ള സമയമാണ്. ശരത്താവുമാ എന്നാ ഭക്ഷണം കഴിക്കും, മത്തവം എന്നാ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന സമയം. മഫ്അല് വസ്ന സമയത്തിനും സ്ഥലത്തിനും ഉപയോഗിക്കും, മനസ്സിലായില്ലേ? മൗഇദ് എന്ന് പറഞ്ഞാൽ വാഴതുള്ള സ്ഥലത്തിനും പറയും. എവിടെയാണോ വരാൻ പറഞ്ഞത് വാക്ക് നിന്ന സ്ഥലം, വാക്ക് നിന്ന സമയം. എപ്പോഴാണ് മൗഇദ് എപ്പോഴാണെന്ന് വെച്ചാൽ സമയപ്പോഴാണ്, ടൈം എപ്പോഴാണ് തരേണ്ടത്. അതുപോലെ മഹാഷ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന സമയം അല്ലെങ്കിൽ ജീവിക്കുന്ന സ്ഥലം. പകലിനെ ജീവിത സമയമാക്കി. മഹാഷ് മക്കാനുൽ ഐസ്, ജീവിതത്തിന്റെ സ്ഥലം അല്ലെങ്കിൽ ജമാനുൽ ഐസ്, ജീവിതത്തിന്റെ സമയം. ഇത് രണ്ടിൽ നിന്ന് പറയും മഹാഷ് എന്ന് പറയും. അപ്പൊ ജീവിത സമയം. വജാൽന ലൈല ലിബാസ, വജാൽന നഹാര മആശ, രാത്രിയെ അടങ്ങാനുള്ള വസ്ത്രം, പകലിനെ ജീവിക്കാനുള്ള സമയം, അങ്ങനെയാക്കി. ഇപ്പൊ നമ്മൾ ജീവിതത്തിന്റെ വഴികൾ കണ്ടെത്തുന്നൊക്കെ എപ്പോഴാണ്? പകലാ. അതാണ് മഹാജ്, അതാണ് ജീവിക്കാനുള്ള സമയത്തിന് നമ്മൾ ജീവസന്ധാരണ വേള എന്നൊക്കെ പറയുന്നത്. പിന്നെ ഐജാൽനാഹു മുശ്രിഖൻ നയ്യറൻ മുഖീഅൻ ലിയതമക്കന الناس من التصرف فيه والذهاب والمجيء للمعاش والتكسب والتجارات وغير ذلك. ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, തസറുഫ് വ്യവഹാരം, ദഹാബ് വൽ മജി പോവുക വരിക, നമുക്ക് ജീവിതവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ട് പോകേണ്ടോ അങ്ങോട്ട് വരേണ്ടോ, അതിന് നല്ല വെളിച്ചം വേണം. അതിൽ തക്കവണ്ണം അള്ളാഹു പകലിനെന്താക്കി മാറ്റി? മുശ്രിഖൻ നയ്യറൻ മുബീഅൻ, നല്ല വെളിച്ചമുള്ളതും പ്രകാശപൂരിതവും തിളക്കമുള്ളതുമാക്കി. എന്തിന്? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും, നമ്മുടെ വ്യവഹാരങ്ങൾ നടത്താൻ, വ്യാപാരങ്ങൾ തിജാറാത്ത് നടത്താൻ, തക്കസുബ് സമ്പാദ്യങ്ങൾ നടത്താൻ, അതേപോലെ തന്നെ വൈറുദാലി മറ്റു കാര്യങ്ങൾക്ക്. അപ്പൊ നമ്മുടെ ജീവിത ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആവശ്യമായ നല്ല വെളിച്ചം പകലുള്ളതെന്നു, അടങ്ങാനും ഒതുങ്ങാനും പറ്റിയിരുട്ട് അതുള്ള ഒപ്പം നിന്നു, ഒരു വസ്ത്രം നമ്മുടെ ശരീരത്തെ മറയ്ക്കുന്ന പോലെ നമ്മൾ മുഖത്തിലുള്ളത് ചെയ്യും, രാത്രി വിശ്രമത്തിന് വേണ്ടി ആകെ മറച്ചു കളയും. അതാണ് അടുത്തത് ആകാശം. ആകാശം ബന സൃഷ്ടിച്ചു, നിർമ്മിച്ചു. ബന എന്ന പടുത്തുയർത്തി, പടുത്തുയർത്തുന്ന കൽപ്പടവുകാർക്ക് അറബിയിൽ ബന്ന എന്ന് പറയാം. പടുത്തുണ്ടാക്കിയ കെട്ടിടത്തിന് മബിന, ബിൽഡിംഗ് എന്താ പറയാ അറിവിൽ മബിന, ബന പടുത്തു. ഇബിനി ബനൈന വ ബനൈന, നാം പടുത്തുയർത്തി. ഫൗകക്കും നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ മുകളിൽ നാം പടുത്തുയർത്തി. സബ്അൻ ഏഴെണ്ണത്തെ, സബ്അൻ ഏഴെണ്ണത്തെ, ശിദാദൻ ശരീരത്തിന്റെ ബഹുവചനമാണ് ശിദാദ്, ശക്തിയുള്ള ബലവത്തായ, ബലവത്തായ ഉറപ്പുള്ള ഏഴ് എണ്ണത്തെ, ഉദ്ദേശിക്കുന്ന ഏഴ് ആകാശങ്ങളാണ്, ഏഴെണ്ണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉറപ്പുള്ള ഏഴെണ്ണത്തെ നിങ്ങളുടെ മുകളിൽ നാം പടുത്തുയർത്തുകയും ചെയ്തു. അപ്പൊ ഭൂമിയുടെ മുകളിലാണെന്ത്? ആകാശം. ഒരാകാശമല്ല എത്രണ്ട്? ഏഴ് ആകാശമുണ്ട്. അത് മിഅ്റാജ് യാത്രയെ കുറിച്ച് പഠിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഏഴ് യാത്ര ആകാശത്തേക്ക് മുന്നേറ്റിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഓരോ ആകാശത്തും വ്യത്യസ്തരായ അമ്പിയാക്കളെ കണ്ട് സംസാരിച്ച് തിരിച്ചു വന്നിട്ടുണ്ടാര് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. രണ്ട്, നമ്മള് മരണത്തിന്റെ, അത് അടുത്ത സുഹൃത്ത് നമുക്ക് വായിക്കാൻ അന്നേരം പറയാം, മരണത്തിനെ കുറിച്ച് പറയുമ്പം സത്യവിശ്വാസികളുടെ ആത്മാവുമായി മലക്കുകൾ എന്ത് ചെയ്യും, ഏഴ് ആകാശത്തും യാത്ര ചെയ്യും, ഓരോ ആകാശത്തുകൂടെയും യാത്ര ചെയ്യും ആത്മാവുമായിട്ട്. എല്ലാ ആകാശത്തിനും കൂടെ മലക്കുകൾ ഉണ്ടാവും, ഏഴ് ആകാശത്തിന് മുകളിൽ അർശന് താഴെ അവിടെയാണ് വല്യു എന്ന് പറയുന്ന സത്യവിശ്വാസികളുടെ പേര് എഴുതി വെക്കുന്ന രേഖ ഉള്ളത്. മനസ്സിലായില്ലേ? അപ്പോഴും നമ്മൾ ഏഴ് ആകാശങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അതാണ് സബാൻ ഹിദാദൻ യാനി അസമാവാതി സബ, ഏഴ് ആകാശങ്ങൾ. ഫിത്തിസായിഹ വർത്തിഫായിഹ വഇഹ്കാമിഹ വഇത്ഖാനിഹ വതസീനിഹ, എങ്ങനെയുള്ള ആകാശങ്ങൾ, വിശാലമായ ആകാശം, ഉയർന്ന ആകാശം, ഉയരങ്ങളിലുള്ള ആകാശം, ഉറപ്പുള്ള ആകാശം, ഭദ്രതയുള്ള യാതൊരു ന്യൂനതയും പോറലുമില്ലാത്ത ആകാശം, അലങ്കാരങ്ങളുള്ള, എങ്ങനെ ബിൽ കവാക്കിബി സവാബി വസയ്യാറാ, ഉറച്ചു നിൽക്കുന്ന നക്ഷത്രങ്ങളും സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങളും, രണ്ടു പേർ ഒരേ സ്ഥാനത്ത് തന്നെ ഉദിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്, പല സ്ഥാനത്ത് ഉദിക്കുന്ന നക്ഷത്രങ്ങളുണ്ട്. ആ എല്ലാ തരം നക്ഷത്രങ്ങളെ കൊണ്ടും ആകാശത്തെ അള്ള അലങ്കരിച്ചു. അലങ്കാരത്തിൽ, ഉയരത്തിൽ, ശക്തിയിൽ, ന്യൂനതയില്ലാത്ത അവസ്ഥയിൽ അതിലൊക്കെ ആകാശം എന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നിൽക്കുന്നുണ്ട് അല്ലെ. മാത്തറാമിൻ തഫാവുത്, യാതൊരു ഏറ്റപ്പെട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അതുപോലെ ഫുറൂഖ്, യാതൊരു വിടവും നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റില്ല, ആകാശങ്ങൾക്കിടയിൽ യാതൊരു വിടവും നിങ്ങൾക്ക് കാണാൻ സാധ്യമല്ല. ആ നിലയിൽ ഒരു പൂർണ്ണമായ സൃഷ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല നടത്തിയിരിക്കുക. വലിയ ആകാശത്താല അടുത്തത് ആകാശത്തെ കുറിച്ചാണ് പറയാണ്. ആകാശത്തിന് അലങ്കാരമായിട്ടുള്ള സൂര്യൻ, ജാൽന നാം നിശ്ചയിച്ചു, സിറാജൻ ഒരു വിളക്ക്, സിറാജ് എന്ന സ്വയം ജ്വലിക്കുന്ന ഒരു വിളക്ക്, വഹാജ് കത്തിജ്വലിക്കുന്ന, വഹാജ് എത്ര വഹാജു എന്ന ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്, യാനി അശംസുൽ മുനീറ ജ്വലിക്കുന്ന സൂര്യൻ, അല ജമീലാലം ലോകത്തിന് മുഴുവൻ വെളിച്ചം നൽകുന്ന സൂര്യൻ, അല്ലെങ്കിൽ ഭൂമിയിലുള്ള മുഴുവൻ ആളുകൾക്കും വേണ്ടി അതിന്റെ പ്രകാശം വെട്ടിത്തിളങ്ങിക്കൊണ്ടിരിക്കും. ഭൂമിയിലേക്ക് പ്രകാശവും ഊർജവും നൽകുന്ന ആരാണ്, സൂര്യനാണ്. സൂര്യനിൽ നിന്നാണ് പ്രകാശം, സൂര്യനിൽ നിന്നാണ് ഊർജം, ഇന്ധനം. അപ്പൊ അത് രണ്ടും നമുക്ക് നൽകിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹുവതാലയിരിക്കുന്നു, സൂര്യനെ സൃഷ്ടിച്ചു. വജഅൽന, നാം ഉണ്ടാക്കി, സിറാജൻ വിളക്ക്, വഹാജൻ ജ്വലിക്കുന്ന വിളക്ക്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിറാജ് തന്നെ വിളക്കാണ്. വിളക്ക് എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിന്റെ സ്രോതസ്സാണ്, അതിൽ നിന്നാണ് വെളിച്ചം ഉണ്ടാകുക. സ്വന്തം നിലയിൽ പ്രകാശിക്കുന്ന പുറത്തുണ്ടാവും, വിളക്ക് സ്വയം കത്താണ്. എന്നതുപോലെ സൂര്യനെയാണ് സ്വയം കത്തിക്കൊണ്ടിരിക്കുന്നതാണ്. സൂര്യനെ ആരും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പറഞ്ഞു കൃത്യമായിട്ട്. ഗോളശാസ്ത്രമൊക്കെ പിന്നീട് വന്നാണ്, മനസ്സിലായില്ലേ? സൂര്യനെ ഇളകാതെ ഇങ്ങനെ സ്ഥലത്ത് നിൽക്കാന്ന് വിചാരിച്ച ആളുകളുണ്ട്. സൂര്യനെ പോലെ തന്നെ സ്വയം ജ്വലിക്കുന്ന മറ്റൊരു ഗോളമാണ് പിന്നെ ചന്ദ്രൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ചന്ദ്രനെ കുറിച്ച് ഒരിക്കലും ഖുർആൻ സിറാജ് എന്ന് പറഞ്ഞിട്ടില്ല, വെളിച്ചമേ പറഞ്ഞിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ചന്ദ്രനെ കുറിച്ച് നൂർ എന്നല്ലാതെ എന്തിട്ടില്ല, പ്രകാശം. സൂര്യനെ കുറിച്ച് മുനീർ, പ്രകാശം നൽകുന്നത് നാണ്. പക്ഷെ അത് പ്രകാശം വെളിച്ചേ ഉള്ളൂ, അത് പ്രതിഫലനാണ്. പ്രകാശ സ്രോതസ് സിറാജ് എന്ന അർത്ഥത്തിൽ ഒരിക്കൽ പോലും ഖുർആനിലെ സുന്നത്തിൽ എന്ത് വന്നിട്ടില്ല, സിറാജ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. മുനീർ എന്നുള്ള വാക്കും ആ നിലക്ക് എന്തിട്ടില്ല, ഉപയോഗിച്ചിട്ടില്ല. നേരെ മറിച്ച് പ്രകാശ സ്രോതസ്, സൂര്യനെ സിറാജായിട്ടും ചന്ദ്രനെ വെളിച്ചമായിട്ടുമാണ് എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുത്തുന്നത്. മനസ്സിലായില്ലേ? സിറാജായിട്ട് ഒരിക്കലും ചന്ദ്രനെ ഖുർആനിലോ സുന്നത്തിലോ വിശേഷിപ്പിച്ചില്ല. സിറാജ് എന്ന് എന്തിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, വെളിച്ചം നൽകുന്നതെന്ന് മാത്രമേ ചന്ദ്രനെ കുറിച്ച് നൂറ് എന്നോ മുനീർ എന്നോ മാത്രമേ എന്തിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. അതാ, അപ്പൊ ചന്ദ്രൻ വെളിച്ചമാണ്, സൂര്യൻ വെളിച്ചത്തിന്റെ സ്രോതസ്സാണ്, വെളിച്ചം നൽകുന്ന അതിന്റെ ഉറവിടമാണ്. ഇവിടെ അതിനെ സിറാജ് എന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചത്. സൂര്യന്റെ പര്യായമായിട്ട് സിറാജൻ, വഹാജൻ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ. അടുത്തത് മഴ. وأنزلنا من المعصرات ماء ثجاجا. أنزل ورشبت إرخي بيت بيت نزل بيت إرمي أنزل بيت أنزلنا نام بيك جيم تيدو من المعصرات ശരിക്ക് അസറ എന്ന വാക്കിന് പിഴിഞ്ഞു എന്നർത്ഥം. ജൂസിന് അസീറോ മോസറാത്ത്, മോസറാത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അസറ യൂസുറ് പിഴിഞ്ഞെടുക്കുന്നത്. ഇവിടെ മോസറത്ത് എന്ന് ഉപയോഗിച്ചത് മഴമേഘങ്ങളെയാണ്. മേഘങ്ങൾ നമ്മളൊരു ഒരു സ്പോഞ്ച് പിഴിഞ്ഞാൽ വെള്ളം പുറത്തു വരുന്ന രൂപത്തിൽ, അത് ഉദാഹരണമാണ്, അങ്ങനെ വരുന്നതല്ല. അതുപോലെ ഒരു വസ്തുവിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്ത് ചെയ്തത്, ജ്യൂസ് വരുന്ന പോലെ മോസറത്ത്. അത് പിഴിഞ്ഞ് അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു. മോസറാത്ത് എന്നാൽ മോസറത്ത് എന്നുള്ളതിന്റെ ബഹുവചനം മഴമേഘങ്ങൾ. മോസറാത്ത് മഴമുകിലുകളിൽ നിന്ന് നാം പെയ്യിച്ചു. വെള്ളം, മഴ വെള്ളം പെയ്യിച്ചു. എങ്ങനെയുള്ള സജ്ജാജൻ, സജ്ജാജൻ എന്ന് പറഞ്ഞാൽ സമൃദ്ധമായ മഴ, കോരിച്ചൊരിയുന്ന മഴ. സജ്ജാജൻ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് വെള്ളം നൽകുന്ന മഴ. ഒരു മഴയിൽ ഇത്ര വെള്ളം കിട്ടുമെന്നുള്ളത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഗാലൻ കണക്കിന് വെള്ളമാണ് ഒരൊറ്റ മഴയുടെ വെള്ളം ചെയ്യുന്നത് നമുക്ക് തരുന്നത്. നമുക്ക് വലിയ കൂറ്റൻ മോട്ടോറുകൾ ഉപയോഗിച്ച് വലിയ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം എടുത്താലും ചുരുങ്ങിയ സമയം കൊണ്ടുള്ള ആകാശത്തു നിന്ന് പെയ്യിക്കുന്ന മഴയുടെ അടുത്തൊട്ടില്ല. അതാണ് സജ്ജാജ്, മാൻ സജ്ജാജൻ, കുത്തിച്ചൊരിയുന്ന മഴ അള്ളാഹു നിങ്ങൾക്ക് നൽകി. ഫഖാല അലി ഇബ്നു അബീ ത്വൽഹ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മിനൽ മുഅസ്സറാത് ഐ മിനസ് സഹാബ്. ആദ്യത്തെ ആള് സഹാബിയാണ്, അലി റളിയല്ലാഹു അൻഹു, അലി ബിൻ അബീ ത്വൽഹ. രണ്ടാമത്തെ ഇബ്നു അബ്ബാസ് സഹാബിയാണ്, റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറഞ്ഞു മിനൽ മുഅസ്സറാത്തി എന്ന് പറഞ്ഞാൽ മിന സഹാബി, മേഘങ്ങളിൽ നിന്ന്, മേഘങ്ങളിൽ നിന്ന് നാം ഇറക്കി. കദാ ഖാല ഇക്രിമ ايضا ابو العالي والضحاك والحسن والربيع بن انس الثوري اختار ابن جرير. ابن ജരീറിന്റെ തഫ്സീർ തിരഞ്ഞെടുത്തതും ഞാൻ ഈ പേര് പറഞ്ഞ താബിഈങ്ങളൊക്കെ മുഅസ്സറാത്തിന് വിശദീകരണം നൽകിയിട്ടുള്ള സഹാബ് മേഘം. അൻസല്ലാ മിനൽ മുഅസ്സറാത്തി മിനൽ മിന സഹാബി, മഴമേഘത്തിൽ നിന്ന്, മഴമുകിലുകളിൽ നിന്ന് എന്ത് ചെയ്തിരിക്കുന്നു, പെയ്ച്ചിരിക്കുന്നു. മനസ്സിലായില്ലേ? ഫറാവ് പറഞ്ഞു ഈ സഹാബ് അല്ലത്തി സതഹല്ലബു ബിൽ മതർ വലം തീർബാഴ് കമായുക്കാൽ ഇമ്രാസുൻ മോസർ ഇതാ ധനാഹ വലം തഹ്ല. ഇവിടെ ഫറാവ് അദ്ദേഹം പറയാണ്, താബിഈങ്ങളിൽപ്പെട്ട ആളാണ് അദ്ദേഹം പറയാണ്, പിന്നെ സഹാബ് എന്ന് പറഞ്ഞാൽ അതിന് മോസറത്ത് എന്ന് ഉപയോഗിക്കാനുള്ള കാരണം അത് മഴ കറന്നെടുക്കുന്ന പോലെ, ഒരു സമയത്ത് പാല് ചുരത്തുന്ന സമയത്ത് നമുക്ക് അതിൽ എന്ത് കിട്ടും, വെള്ളം കിട്ടും. എല്ലാ സമയത്തും ഉണ്ടാവില്ല. ഏതുപോലെ ഒരു സ്ത്രീക്ക് ഹൈലുണ്ടാകുന്നത് പോലെ എന്നാണ് പറയുന്നത്. അതിനൊരു കാലമുണ്ട്, ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യും, അത് വരും. ആ കാലം കഴിഞ്ഞാൽ പിന്നെ അതുണ്ടാവില്ല. അദ്ദേഹം അസറ എന്നുള്ളതിനെ വെള്ളം പിഴിഞ്ഞു എന്നുള്ള അർത്ഥമല്ല ഉപയോഗിച്ചിരിക്കുന്നത്, കാലഘട്ടം. നിശ്ചിത കാലത്ത് മഴ ചൊരിയുന്നത്, മഴമേത് എന്നുണ്ട്, പക്ഷെ എന്നും മഴയല്ല. അപ്പൊ എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് നമ്മൾ പാല് ചുരത്തിയെടുക്കുന്ന പോലെ മഴമേഘങ്ങൾ എന്ത് ചെയ്യാണ്, മഴ കിട്ടുകയാണ്, പെയ്തെടുക്കുകയാണ് മഴ. അത് അത്ഭുതകരമായൊരു സവിശേഷമാണ്. മഴ അങ്ങനെ ചില സമയത്ത് മാത്രം കിട്ടുന്നു എന്നുള്ളത് അത്ഭുതമായൊരു പ്രവൃത്തിയാണ്. അതിനെ കുറിച്ചാണ് മുഅസ്സറാത്ത്, കാലഘട്ടത്തിനനുസരിച്ച് ചൊരിയുന്നത് എന്ന് അർത്ഥം വരും. അപ്പൊ കമാകാലത്താല, അതായത് ഹൈദുള്ള സ്ത്രീക്ക് ആ സമയത്ത് മാത്രം രക്തം ഉണ്ടാവും, ആ കാലം കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല രക്തം. മഴക്കാലത്ത് മാത്രം എന്ത് ചെയ്യും, മഴമേഘങ്ങൾ മഴ ചുരത്തും. അല്ലാത്ത കാലത്ത് എന്ത് ചെയ്യുന്നില്ല, മഴ ചുരത്തുന്നില്ല. അപ്പൊ മഴ ചുരത്തുക, മഴ ചുരത്തുന്നത്, ചുരത്തുന്നവ എന്നാണ് മുഅസ്സറാത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം. സമയാനുസൃതം മഴ ചുരത്തുന്നവ. ഖുർആൻ പറഞ്ഞത് അല്ലാഹു അല്ലദീ യുർസിലു റിയാഹ്, അല്ലാഹയാണ് കാറ്റിനെ അയച്ചവൻ. ഫതുസീറു സഹാബ, ആ കാറ്റ് മേഘങ്ങളെ തള്ളിവിടും. ഫയബ്സുതുഹു ഫിസ്സമാഇ കൈഫ യശാ, അല്ലാഹ് തീരുമാനിച്ചതുപോലെ കാറ്റ് തള്ളിവിടുമ്പോൾ മേഘം ഇങ്ങനെ ഭൂമിയുടെ മുകളിൽ ഇങ്ങനെ ചെതറി നിൽക്കും. വയജാലുഹു കിസഫൻ, അതിനെ അള്ളാഹു കഷ്ണങ്ങളാക്കി മാറ്റും. ഈ മേഘം ഇങ്ങനെ പല പല കഷ്ണങ്ങളായിട്ട് മാറും. ഫതറൽ വദ്ഖ യഖ്റുജു മിൻ ഖിലാലി, ആ കഷ്ണങ്ങൾക്കിടയിലൂടെ അതിന്റെ തെളിനീരുകൾ മഴയായിട്ട് പെയ്യാൻ തുടങ്ങും. അതിനിടയിലൂടെ എന്തെയും, മഴയായിട്ട് പെയ്യാൻ തുടങ്ങും. മഴ പെയ്യുന്ന അത്ഭുതത്തെ കുറിച്ച്, മഴ എന്ന് പറഞ്ഞാൽ മഴയുടെ ശാസ്ത്രമൊക്കെ ചിത്രം വരച്ചൊക്കെ സ്കൂളിൽ പഠിക്കണമെങ്കിലും ആ പഠിപ്പിക്കുന്ന കാര്യത്തെ കുറിച്ച് ഒരർത്ഥ വിശ്വാസമൊന്നും ശാസ്ത്രത്തിനൊന്നും ഇല്ല. മഴ എങ്ങനെയാ പെയ്യുന്ന ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് പറഞ്ഞ അത്ഭുതം. നമ്മൾ പണ്ടെന്തോ ഒരു പഠിച്ചിട്ടിരുന്നു കടലിലെ വെള്ളം ആകാശത്തേക്ക് പോയിട്ടൊക്കെ വരുന്നു എന്നൊക്കെ കൊറേ. അപ്പൊ ചിലപ്പോ അതിന് ചെറിയൊരു പങ്കുണ്ടായിരിക്കാം അള്ളാഹുവായാലും. അതൊന്നും ഉറക്കെ പറയാനുള്ള ശാസ്ത്രത്തിന് ധൈര്യമല്ല. കാരണം ഇവിടുന്ന് പോകുന്ന വെള്ളമല്ല അവിടുന്ന് വരുന്നത്. ഇവിടുന്ന് പോയാലും ഇവിടുത്തെ വെള്ളം ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ അവ സങ്കല്പിച്ച് നോക്കിയാണെന്ത് സൂര്യന്റെ ചൂട് വരുമ്പോൾ ആവിയായി പോകുന്നത് കാണുന്നതാണ് ചൂടത്ത്. അതൊക്കെ ഉണ്ടാവും. വെള്ളം ആവിയാവില്ല നമ്മൾ പറയില്ല. ആ ആവിയാകുന്ന വെള്ളമാണ് ഇവിടെ മഴയായിട്ട് പെയ്യുന്നതെന്ന് വിചാരിച്ചാൽ അത് വിട്ടിച്ചാണ്. മനസ്സിലായി? മഴ അള്ളാഹുവിന്റെ ഒരു അത്ഭുത പ്രവർത്തനം വേറെ തന്നെ നടക്കാം. കാരണം ഈ നൂഹ് അലൈഹിസ്സലാമിന്റെ കാലത്ത് പ്രളയമുണ്ടായല്ലോ. പ്രളയം ഉണ്ടായതിനെ പറ്റി ഖുർആൻ ഉപയോഗിച്ച വാക്കുക ഫത്തഹന അബ്വാബസമായി ബിമായി മുൻഹമിർ, കോരിച്ചെറിയുന്ന വെള്ളവുമായി ആകാശ കവാടങ്ങൾ തുറന്നു. അത് മേഘത്തുനിന്നല്ല മഴ പെയ്ത്. സാധാരണ മഴ പെയ്യലിവിടുന്ന പരിമിതമായ മോശറ കാലത്തിനനുസരിച്ച് ആവശ്യമായ മഴ പെയ്യലിവിടുന്നാണ്. അത് മേഘത്തുനിന്നാണ്. ആവശ്യത്തിന് അപ്പുറത്തുള്ള മഴ പെയ്യൽ മേഘത്തുനിന്നല്ല, അതിന്റെ മുകളിൽനിന്നാണ്. ആകാശത്തിന്റെ വാതിലാണ് തുറക്ക. ആകാശത്തിന് വാതിലുകളുടെ വാതിലുകൾ കൂടെ പിന്നെ മലക്കുകൾ കയറി ഇറങ്ങുകയോ ചെയ്യുന്നില്ലേ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിൽ തുറക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടല്ലേ? അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതേ സമയത്ത് അന്ന് പെയ്തത് മഴയിട്ടല്ലാന്നും നൂഹ് നബിയുടെ കാലത്ത് പെയ്തത് മഴയല്ല, പ്രളയമാണ്, വെള്ളച്ചാട്ടമാണ്. വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ തുള്ളി തുള്ളിയായിട്ട് പെയ്യുന്നതല്ല. അത് നമ്മള് ബക്കറ്റിൽ നിന്ന് വെള്ളം ഒഴിച്ചാൽ ഒന്നായിട്ടാണ് പോകില്ലേ? അതേപോലെ ആകാശത്തിന്റെ വാരുന്നപ്പോ ഒന്നായിട്ട് വന്ന് വെള്ളച്ചാട്ടം ചാടിയതാണ് അവിടേക്ക് ഭൂമിയിലേക്ക്. അങ്ങനെയാണ് ഭൂമി മുങ്ങിപ്പോയത്. പർവ്വതങ്ങൾ വരെ വെള്ളത്തിനടിയിലായതുകൊണ്ടാണ്. അത് ആകാശത്ത് നല്ലോണം മഴ പെയ്താലും മഴമേഘങ്ങൾക്ക് അവിടെ പണിയുണ്ടായിട്ടില്ല. ആകാശത്തോടാണല്ലോ പെയ്യാൻ ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായില്ലേ? ഭൂമിയുടെ അടിയിലുള്ള വെള്ളം എന്ത് ചെയ്തു? പുറത്തേക്ക് വന്നു. ആകാശത്തുള്ളത് അപ്പൊ ആകാശത്തും വെള്ളമുണ്ട്. ഭൂമിയിലുള്ളതിനേക്കാൾ വെള്ളം അവിടെ ഉണ്ടാവും. ആ വെള്ളത്തിന്റെ സഹായവും കൂടി മനസ്സിലായില്ലേ വേണം. മാത്രല്ല മഴമേഘങ്ങളിലുള്ള വെള്ളം തന്നെ എങ്ങനെയാണ് തുള്ളികളായി ഭൂമിയിലെത്തുന്നവർ ഒരു തുള്ളി വേറൊരു തുള്ളിയെ തൊടുവില്ല. ഒരു തുള്ളി ഒരു കാരണവശാലും അടുത്ത തുള്ളിയെ തൊടുവില്ല. മുകളിലുള്ളതിന് താഴെ തൊടുവില്ല. വേറെ വേറെ തുള്ളികളായി നെറ്റത്തിട്ടായത് ഒന്നാവുള്ളൂ. അപ്പൊ ആ രൂപത്തിൽ അത് തുള്ളികളാക്കുന്ന വിദ്യ എന്താ ഇന്ന് ശാസ്ത്രത്തിന് അറിയില്ല. ഖനീബ വെച്ചാൽ മഞ്ഞാണ്, അല്ലാതെ എന്താവൂല, തുള്ളിയാവൂല. അപ്പൊ ഒരു മഴയെ കുറിച്ച് ചിന്തിച്ചിട്ട് ഇത്രയും നൂറ്റാണ്ട് ചിന്തിച്ചിട്ട് മഴ എന്താന്ന് പിടുത്തം കിട്ടിയിട്ടില്ല. അത്രയും അത്ഭുതകരമായ നമുക്ക് അനിവാര്യമായ മഴ അത് അള്ളാഹ് തരുന്നുണ്ട്. അള്ളാഹിനെ പറ്റി ചിന്തിക്കാനും അവന്റെ പ്രവർത്തനങ്ങളും അവന്റെ കഴിവും അനുശേദ്യമായി അംഗീകരിക്കാനും വേറൊന്നും വേണ്ട. എന്തുമാത്രം മതി? മഴ മാത്രം മതി. നമ്മളൊക്കെ പഠിച്ചതൊക്കെ മനസ്സിലാക്കിയതെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കാം. മഴയൊക്കെ എങ്ങനെയാണ് ഞങ്ങളെക്കാളും വേറെ ആർക്കും അറിയാമെന്നുള്ള ആൾക്കാണ് നമ്മളെല്ലാവരും ഉള്ളത്. സ്കൂളിൽ പഠിച്ചാണ് കൊണ്ടാണ്. പക്ഷെ വിട്ടിത്തങ്ങൾ നമ്മൾ എഴുതി വെച്ച് പഠിക്കാം. മഴമേഘങ്ങളിൽ നിന്ന് നാം പെയ്യിച്ചു. സജ്ജാജൻ, കോരിച്ചെറിയുന്ന മഴ വെള്ളം അത് നാം എന്ത് ചെയ്തു? നൽകുകയും ചെയ്തു. എന്നിട്ട് എന്തിനാ അടുത്തത്? ചെടികൾ. ലിനുഖ്റിജ ബിഹി ഹബ്ബൻ വനബാത. അഖ്റജ പലർത്തുണ്ട് ഇവിടെ. ഉൽപാദിപ്പിച്ചു. അഖ്റജ ഉൽപാദിപ്പിച്ചു, പുറത്തു കൊണ്ടുവന്നു. അത് മുഖേന നാം പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി. ആ മഴ മുഖേന പുറത്തു കൊണ്ടുവരുന്ന ഏത് മഴ? മഹാൻ സജ്ജാജ് എന്നല്ലേ. മഹാൻ സജ്ജാജ് എന്ന് പറഞ്ഞാൽ മുജാഹിദ് ഖതാദ റബീബ് ഞാനൊക്കെ പറയണ സജ്ജാജിന്റെ മുൻസബ്ബൻ, കോരിച്ചൊരിയുന്ന മഴ. സൗരി പറയാണ് മുത്തതാബിയൻ, തുടർച്ചയായി പെയ്യുന്ന മഴ. ഇബ്നു സയ്യിദ് പറയാണ് കസീറൻ, ധാരാളമായി പെയ്യുന്ന മഴ. അങ്ങനെ ഉള്ള മഴ മനസ്സിലായില്ലേ? ധാരാളം ധാരാളമായിട്ട് പെയ്യുന്ന മഴ. ലിനുഖ്റിജ ബിഹി, ആ മഴ മുഖേനയാണ് നാം ഉൽപാദിപ്പിക്കുന്നത്. നാം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി. അപ്പൊ ചെടി തന്നതും അല്ല തന്നെ, മഴ തന്നതും അള്ളാഹു തന്നെ. നമുക്ക് വേണ്ടി എല്ലാ സംവിധാനം ഉണ്ടാക്കിയതും അല്ല തന്നെ. ആ ചെടികളിൽ നിന്ന് ഇനി വിളവെടുക്കാൻ വേണ്ടി നമ്മൾ പണിയെടുക്കുന്നതിനുള്ള പകരം തന്നതും ആരാണ്? അള്ളാഹു. അതിനുള്ള ആരോഗ്യം തന്നതും അള്ളാഹ്. പണിയെടുക്കുമ്പോൾ ക്ഷീണം മാറ്റാൻ നമുക്ക് വിശ്രമമായി രാത്രിയെയും ഉറക്കത്തെയും തന്നതുമാര്? അള്ളാഹ്. അള്ളാഹിനെ മാറ്റി നിർത്തിയിട്ട് ഒന്നും ഒരു സെക്കൻഡ് പോലും ഒരു അണു അളവ് പോലും നമുക്കൊന്നും നേടാനില്ല. എല്ലാം അള്ളാഹ്. എന്നിട്ട് ആ അള്ളാഹ് പറയാണ് നിങ്ങളെ ഒരു ദിവസം ഞാൻ മരിപ്പിക്കും, ഈ ലോകമൊട്ടാകെ നശിപ്പിക്കും, നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് പറയുമ്പോ എങ്ങനെ ഞങ്ങൾ തല്ലുഖ്റിജ്? ധാരാളമായ, വിശിഷ്ടമായ, ഉപകാരം നൽകുന്ന, അനുഗ്രഹീതമായ ഈ മഴയിലൂടെ നാം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി, അതാണ് ലി നുഖ്രിജ ബിഹി, ഈ മഴ മുഖേന നാം ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി. വസമാ അബിനാൻ വാൻസല മിനസ്സമാ ഇമാഅൻ ഫഅഖ്റജ ബിഹി മിനസ്സമറാതി റിസ്ഖല്ലക്കും. അതുപോലെ എന്തൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ? ഹബ്ബൻ യദ്ദഹറു ലിൽ അനാസി വൽ അനാം, മനുഷ്യർക്കും കന്നുകാലികൾക്കും വേണ്ടി സൂക്ഷിച്ചു വെക്കാവുന്ന വസ്തുക്കൾക്കാണ് ഹബ്ബ്, ധാന്യം. നമ്മുടെ ഭക്ഷണത്തിന്റെ സ്രോതസ്സുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ധാന്യമാണ് എല്ലാ നാട്ടിലും. നമ്മുടെ നാട്ടിൽ അരിയാണെങ്കിൽ വേറെ നാട്ടിൽ ഗോതമ്പായിരിക്കും, ഇനി ബാർലിയോ അതുപോലെ ചോളമോ ധാന്യങ്ങൾ എന്തെങ്കിലും. മനസ്സിലായി, മനുഷ്യന്റെ മുഖ്യ ഭക്ഷണങ്ങളിലൊന്നാണെന്ത്? ധാന്യം, ഹബ്ബ്. അതാണ് ഹബ്ബൻ, ഒരു പ്രധാന ഭക്ഷണം നൽകാനാണ് എടുത്തു പറഞ്ഞത്. ഹബ്ബ് രണ്ടു നബാസൻ ഐ ഹദറൻ യൂക്കൽ റഫബൻ, പച്ചയായിട്ട് നമ്മൾ കഴിക്കുന്ന ചെടികൾ. നബാസ് ഹബ്ബൻ വ നബാസ, ധാന്യങ്ങളും മറ്റു ചെടികളും. അപ്പം അതെന്തൊക്കെയാ? മറ്റു ചെടികൾ എന്ന് പറയുമ്പോൾ അതിൽ കായ്കനികൾ, മറ്റുള്ള വസ്തുക്കളെ എല്ലാ തണ്ടൊക്കെ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പറയുന്നതാണ് നബാത്ത്. നബാത്തിന്റെ വേരും തണ്ടും ഇലയും പൂവൊക്കെ നമ്മൾ എന്ത് ചെയ്യും? കായ്കനികളൊക്കെ കഴിക്കേണ്ടി വരും, ധാന്യങ്ങൾ. അതിന്റെ വിത്തുകൾ നമ്മൾ എന്ത് ചെയ്യും? കഴിക്കും. അതാണ് ഹബ്ബൻ വ നബാത്തൻ, ധാന്യങ്ങളും ചെടികളും. ജന്നാത്ത് അറിവായി ബസാത്തി, തോട്ടങ്ങൾ. ജന്നാത്ത് ഹജായുക്ക് ഇതൊക്കെ ഉണ്ട്. മിൻ സമറാത്ത് മുതനവ്യ വാൽവാൻ മുഖ്തലിഫ വതൂം വറവായിഹ മുതഫാവിസ, പലതരത്തിലുള്ള രുചികൾ, വ്യത്യസ്തമായ രുചികൾ. ചില നല്ല രുചി, ചില കുറച്ച് താഴ്ന്ന രുചി, വ്യത്യസ്തമായ വർണ്ണങ്ങൾ, വ്യത്യസ്തമായ ഗന്ധങ്ങൾ, അങ്ങനെയുള്ള തികച്ചും വ്യത്യസ്തമായ, നിങ്ങൾക്ക് ആസ്വാദനത്തോടുകൂടി മടുപ്പില്ലാതെ കഴിക്കാവുന്ന കനികളും കായ്ഫലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന തോട്ടങ്ങൾ, ഈ മഴ പെയ്യുന്നുള്ള തോട്ടം ഉണ്ടാകുന്നു, അതൊക്കെ നിങ്ങൾക്ക് അള്ളാഹു അത് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി മഴ പെയ്തു, മഴ പെയ്യിച്ചിട്ടുണ്ടോ എന്നാണ് പറയുന്നത്. പിന്നെ ജന്നാത്തിൽ അൽഫാഫൻ, എങ്ങനെയുള്ള തോട്ടങ്ങൾ? അൽഫാഫൻ എന്ന് പറഞ്ഞാൽ മുസ്തമിയത്തൻ, ഒരുമിച്ച് നിൽക്കുന്ന തോട്ടം എന്ന് പറഞ്ഞാൽ മരങ്ങൾ, വലിയ മരങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിനുള്ള തോട്ടങ്ങൾ എന്ന് പറയാം. അൽഫാഫൻ എന്ന് പറഞ്ഞാൽ മുസ്തമിയത്തൻ. وجنات من عناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون. ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ അടുത്തടുത്ത് കിടക്കുന്ന പ്രവിശ്യകളുണ്ട്, പലതരത്തിലുള്ള തോട്ടങ്ങൾ. അതായത് മുന്തിരി തോട്ടങ്ങൾ, നിറഞ്ഞു നിൽക്കുന്ന, കൂട്ടമായി നിൽക്കുന്ന മുന്തിരികൾ, അതായത് തോർന്ന മുന്തിരികൾ. അതേപോലെ സറ, മറ്റു കൃഷി, പലതരത്തിലുള്ള കൃഷികൾ. നഹയിൽ ഈത്തപ്പന, തുളസിയായിട്ടുള്ള ഈത്തപ്പനയുടെ തോട്ടങ്ങൾ. മനസ്സിലായില്ലേ? കൂമ്പോളയുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ള ഈത്തപ്പന, വ്യത്യസ്തമായ ഈത്തപ്പനകൾ. അതിൽ നിന്ന് അതൊക്കെ ഒരേ വെള്ളമാണ്. ഇസ്കാമി ബിമായി വായി, ചെടികൾ പലതാണ്, മരങ്ങൾ പലതാണ്, പക്ഷെ അതിനകത്ത് അള്ള കൊടുക്കുന്ന ഒറ്റ മഴയാണ്. പക്ഷെ അതിന്റെ വിഭവങ്ങളോ വനഫൊന്നൊരു ബാധാഹാരാബാദ്, ചിലത് ചിലതിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. ഒരേ മഴ പെയ്ത് വിവിധങ്ങളായ ചെടികളിൽ നിന്നുള്ള നമുക്ക് പുറത്തേക്ക് തരുന്ന വിഭവങ്ങൾ വ്യത്യസ്തതയുള്ള, നമുക്ക് ആസ്വദിക്കാൻ തക്ക വണ്ണം വിവിധ രുചികളും വർണ്ണങ്ങളും പിന്നെ ഗന്ധങ്ങളും എല്ലാം ഉള്ളതാണ് അള്ളാഹു നൽകിയിരിക്കുന്നതിന്. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഓരോന്നിന് ഓരോ പന്തലാണ്. ഇന്ന ഫീദാലിക്കലായാത്തിന്റെ ചിന്തിക്കുന്നവർക്കും തന്റെ ദൃഷ്ടാന്തങ്ങളുണ്ട്. പത്ത് കാര്യങ്ങൾ നമ്മളിവിടെ എണ്ണി പറഞ്ഞു. ഇതൊക്കെ ചിന്തിക്കുന്നവര് ആഹാരത്തിന്റെ കാര്യത്തിൽ ഇഖ്തിലാഫ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ ചെയ്ത ആള് തന്നെയാണ് ആഹാരത്തിനെ കുറിച്ച് പറയേണ്ടത് അല്ലേ? സത്യത്തിൽ മരണം വരെയുള്ള വിഷയത്തിൽ ജനങ്ങൾക്കിടയിൽ വലിയ തർക്കമൊന്നുമില്ല. ഏത് ജാതി മതക്കാരനാണെങ്കിലും എന്ത് വിശ്വാസക്കാരനാണെങ്കിലും ഒരുപോലെ ജനിക്കുന്നു, ഒരുപോലെ മരണം വരെ ഒരുപോലെയാണ് ജീവിക്കുന്നത്, ഒരുപോലെ വീടുണ്ടാക്കുന്നു അല്ലെ, ഒരുപോലെ വിശക്കുന്നു, ഒരുപോലെ ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ മരണം വന്ന ആളുകൾ തർക്കിച്ചു, മരിച്ചാൽ പിന്നൊന്നുമില്ല എന്ന് പറയുന്ന ആൾക്കാർ, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നവർ, പുനർജന്മമാണെന്ന് പറയുന്നത്, ആ തർക്കത്തിനൊന്നും അർത്ഥമല്ല. ഈ മരണം വരെ ഉള്ളത് നൽകിയവൻ ആരാണോ അവൻ തന്നെ പറയട്ടെ മരണശേഷം എന്താണ്. നിങ്ങൾ എന്തിനാ പറയുന്നു? നിങ്ങളല്ലോ ഇതൊന്നും ഉണ്ടാക്കിയത്. അള്ളാഹു ഒറ്റന്നെ പന്ത്രണ്ടെണ്ണം പറഞ്ഞിട്ടില്ല. ഇഖ്തിലാഫിന് വകുപ്പില്ല. ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ലോകം ഒരിക്കലെല്ലാം നശിക്കും ചെയ്യും, ഉയർത്തെഴുന്നേൽ നശിക്കൂല എന്ന് പറഞ്ഞ വാദവും ശരിയല്ല. നശിച്ചാൽ ഉയർത്തെഴുന്നേൽക്കൂല എന്നുള്ള വാദവും എന്തല്ല? ശരിയല്ല. അതാണ് എന്തിനെ കുറിച്ചാണ് അവർ പരസ്പരം ചോദിക്കുന്നത്? അതീവ ഗൗരവമേറിയ ഒരു വാർത്തയെ കുറിച്ച്, അതായത് ലോകാവസാനത്തെ കുറിച്ച് ഒറ്റപ്പെട്ട ഒരു തഫ്സീർ എന്ന് വെച്ചാൽ ഖുർആനാണ് എന്നും അഭിപ്രായമുണ്ട്. അതും ഇതിനല്ല, ഖുർആന്റെ ഒരു മുഖ്യ പ്രതിപാദ്യം തന്നെയാണ് ലോകാവസാനാണ്, അവിടുത്തെ വിജയമാണ് ഖുർആന്റെ പ്രതിപാദ്യം. ആ നിലക്കും ലോകാവസാനത്തെ പരാമർശിക്കുന്ന ഖുർആൻ എന്ന അർത്ഥത്തിലേ എടുക്കുള്ളൂ. അല്ലധികം ഫീഹി മുഖ്തലിഫ്, ആ വാർത്തയിൽ അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരാ. കല്ല, അത് വേണ്ട, സത്യം നിങ്ങൾ പിന്നീട് മനസ്സിലാക്കും. സുമ്മ, ഒന്നുകൂടി, കല്ല അത് വേണ്ട, സയാളുമോൻ, കാര്യം അവർ മനസ്സിലാക്കും. അതൊരു ശൈലിയാണ് ഉണർത്താൻ വേണ്ടിട്ട് ആവർത്തിച്ച് പറയാനുള്ളത്. അലൽ നജാലിൽ അർദ മിഹാദ, നാം ഭൂമിയെ സൗകര്യപ്പെട്ട ഒന്നാക്കി തന്നില്ലേ, തൊട്ടിലാക്കി തന്നില്ലേ. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ കുറ്റികളാക്കി തന്നില്ലേ, ആണികളാക്കി തന്നില്ലേ. വഹലഖനാകും അസ്വാജ, നിങ്ങളെ ഞാൻ ആണും പെണ്ണുമായി സൃഷ്ടിച്ചില്ലേ, ഇണകളായി സൃഷ്ടിച്ചില്ലേ. വജഅൽനാ നൗമകും സുബാത, നിങ്ങളുടെ ഉറക്കം നാം ഒരു വിശ്രമമാക്കിയില്ലേ. വജഅൽനാ ലൈല ലിബാസ, രാത്രിയെ വസ്ത്രമാക്കിയില്ലേ. വജഅൽനാ നഹാര മാഷ, പകലിനെ ജീവസന്ധാരണ വേളയാക്കിയില്ലേ. വബനൈനാ ഫൗകകും സബ്അൻ ശിദാദ, നിങ്ങളുടെ മുകളിൽ ഏഴ് ബലവത്തായ ഏഴെണ്ണത്തെ നൽകിയില്ലേ. വജഅൽനാ സിറാജം വഹാജ, നാം ജ്വലിക്കുന്ന ഒരു വിളക്ക് ഉണ്ടാക്കിയില്ലേ. വഅൻസൽനാ മിനൽ മുഅസ്സറാത്തി മാഅൻ സജ്ജാജ, നാം മേഘങ്ങളിൽ നിന്ന് കോരിച്ചൊരിയുന്ന മഴ പെയ്യിച്ചു തന്നില്ലേ. ലിനുഖ്റിജ ബിഹി ഹബ്ബം വനബാത, അതിൽ നിന്ന് ധാന്യങ്ങളും ചെടികളും നാം ഉൽപാദിപ്പിക്കുന്നതിന് വേണ്ടി അഥവാ അത് ഉൽപാദിപ്പിച്ച് തരികയും ചെയ്തില്ലേ. വജന്നാത്തിൻ അൽഫാഫ, ഇടതൂർന്ന തോട്ടങ്ങളും നൽകിയില്ലേ. തോട്ടങ്ങൾ എന്നാൽ ഇടതൂർന്ന ചെടികൾ നൽകിയില്ലേ. ഈ ദൃഷ്ടാന്തങ്ങളൊന്നും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. ഭൂമി, പർവ്വതങ്ങൾ, ഇണകളായി സൃഷ്ടിച്ചത്, ഉറക്കം, രാത്രി, പകൽ, ആകാശം, സൂര്യൻ, മഴ മേഘങ്ങൾ, മഴയിൽ നിന്ന് കിട്ടുന്ന ചെടികളും തോട്ടങ്ങളും, 10 കാര്യങ്ങൾ ഉടമ്പിട്ടുണ്ട്, എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോ കാര്യവും അള്ളാഹുവിന്റെ അസ്തിത്വത്തെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ കുദറത്തിനെ സംബന്ധിച്ചും ഉള്ള തെളിവുകളാണ്. അത്രയും വലിയ കുദറത്തുള്ളവനാണ് സ്വർഗത്തെയും നരകത്തെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഇനി നരകത്തെ കുറിച്ചുള്ള ഒരു താക്കീതും സ്വർഗത്തെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് സൂറത്തിന്റെ അടുത്ത രണ്ട് ഭാഗങ്ങൾ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹമ്ദിക, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക.